ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ജെറുസലേം നഗരം ശുദ്ധിമാന്മാർക്ക് ഒരുക്കിടും. ജെറുസലേം നഗരം ശുദ്ധിമാന്മാർക്ക് ഒരുക്കിടും. ശുദ്ധജല പടുന്നു നദി തീരമതിൽ അണങ്ങിടും ഞാൻ. ശുദ്ധജല പടുന്നു നദി തീരമതിൽ അണങ്ങിടും ഞാൻ. എന്തു സന്തോഷം, എന്തോരാനന്ദം. എന്റെ പ്രിയൻ കൂടെ ആഴുമ്പോൾ എന്തു സന്തോഷം, എന്തൊരാനന്ദം, എന്റെ പ്രിയൻ കൂടെ ആഴുമ്പോൾ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോയിൽ നിന്നും നിങ്ങളുടെ സ്നേഹിതൻ അജി ഇമാനുവൽ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുകയും അങ്ങ് കരുതുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന മൂല്യത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. നമ്മൾ കാണാത്തവരും ശ്രദ്ധിക്കാത്തവരുമായി പലരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പ്രശ്നമല്ല, അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ നമുക്ക് പ്രശ്നമല്ല. ഇത്തരം ആളുകളുടെ അസ്തിത്വം തന്നെ അപ്രസക്തമാണ് പല ആളുകൾക്കും. എന്നാൽ കർത്താവിന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. സമൂഹത്തിൻ്റെ കണ്ണിൽ അദൃശ്യരായി ജീവിക്കുന്ന ആളുകളെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 7:36 പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്നു ഭക്ഷണത്തിനിരുന്നു. കർത്താവിൻ്റെ ജീവിതശൈലി ആരിലും ശ്രദ്ധ ഉണർത്തുന്ന രീതിയിലായിരുന്നു. ലളിത വേഷഭാവധാരി ആയിരുന്നുവെങ്കിലും കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അസാധാരണവും അസാമാന്യവും ആയിരുന്നു. യഹൂദ മത നേതാക്കന്മാർ സംശയത്തോടെയും വിദ്വേഷഭാവത്തോടെയുമാണ് യേശുവിനോട് പലപ്പോഴും ഇടപെട്ടിരുന്നത് എങ്കിലും ചുരുക്കം ചിലർ യേശുവിനോട് വിധേയത്വം പുലർത്തിയിരുന്നു. ഈ മത നേതാക്കന്മാർ യേശുവിനെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു കാലഘട്ടം ഉരുത്തിരിയുന്നതിന് മുമ്പാണ് ഒരു പരീശൻ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചത്. ഈ പരീശൻ യേശുവിനെ ഭക്ഷണം കഴിക്കാൻ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. യേശു സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഈ മത നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അവർ എല്ലാവരും ജനസമ്മതി ഉള്ളവരായിരുന്നില്ല. കാരണം അവരുടെ മത സംഹിത സാധാരണ ജനങ്ങൾക്ക് പാലിക്കാൻ കഴിയാത്തതും താങ്ങാൻ കഴിയാത്ത ഭാരവും ആക്കി മാറ്റിയിരുന്നു. ദൈവം പറയാത്തതും ആഗ്രഹിക്കാത്തതുമായ നിയമങ്ങളുടെ കൂമ്പാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പരീശന്മാർ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പരീശ പശ്ചാത്തല ഭവനത്തിലേക്കാണ് യേശു ക്ഷണിക്കപ്പെട്ടത്. കർത്താവ് പരീശന്റെ വീട്ടിൽ ചെന്നു. സ്നേഹ സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം ഭക്ഷണത്തിനിരിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ അവിടേക്ക് അതാ ഒരു സ്ത്രീ പ്രവേശിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 7:37-38 വാക്യങ്ങളിൽ, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ, അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു, പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. ഈ സ്ത്രീയെക്കുറിച്ചുള്ള വിവരവും മേൽവിലാസവും അവൾ ഒരു പാപിയാണ് എന്ന ഒറ്റ വാക്കിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. അവൾ സുന്ദരിയായിരുന്നുവോ? അവൾക്ക് നല്ല ഉയരം ഉണ്ടായിരുന്നുവോ? അവൾ വിവാഹിതയും അവൾക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളവളായിരുന്നുവോ? അല്ലെങ്കിൽ ഇവളെങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിന്നിയും പാപിയുമായി മാറി? ഇതൊക്കെ ചിന്തിക്കുവാനുള്ള, സങ്കല്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പാപിയെന്ന് സമൂഹം കരുതിയ ഈ സ്ത്രീ തീഷ്ണ ഭാവത്തോടെ ആ മാന്യന്മാരുടെ സദസ്സിലേക്ക് വന്നു. അവളുടെ കയ്യിൽ അടക്കി പിടിച്ച എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. അല്പം ഇരുട്ടോ മറവോ ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകളുടെ ശ്രദ്ധ ഒരുപക്ഷെ ഈ സ്ത്രീയിൽ ഉടക്കുമായിരുന്നു. ആളുകളുടെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ അവൾ ശ്രമിച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അവളുടെ ചലനങ്ങൾ, ഭാവം, സാന്നിധ്യം ആളുകൾ ശ്രദ്ധിച്ചില്ലായിരിക്കാം. പക്ഷേ അവളുടെ കയ്യിൽ ഒളിപ്പിച്ചു വച്ച ഒരു കുപ്പിയിൽ നിന്നും പുറത്തേക്ക് വന്ന അനിർവചനീയമായ പരിമളം ആളുകളുടെ നാസാഗ്രന്ഥികളിൽ പടരുന്നതുവരെ ആ സുഗന്ധത്തിന്റെ ഉറവിടം എവിടെയാണെന്നും ഉടമയായ വ്യക്തി ആരാണെന്നും അവരാരും ശ്രദ്ധിച്ചില്ല. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരുടെയും ശ്രദ്ധ ആ അഭൗമിക ഗന്ധത്തിന്റെ ഉറവിടത്തിലേക്ക് തിരിഞ്ഞു. തങ്ങളുടെ പട്ടണത്തിലെ ഏറ്റവും മോശക്കാരിയായ സ്ത്രീയിൽ നിന്നുമാണ് ഈ ഗന്ധം വിടരുന്നത് അല്ലെങ്കിൽ പടരുന്നത് എന്ന് അവർ അത്ഭുതത്തോടെ മനസ്സിലാക്കി. ആ സ്ത്രീയാകട്ടെ യേശുവിന്റെ പുറകിൽ നിന്ന് കണ്ണുനീർ പാദങ്ങളിലേക്ക് ഉറ്റിച്ച് നനച്ച ശേഷം നീളമുള്ള തന്റെ മുടിയിഴകൾ കൊണ്ട് യേശുവിന്റെ പാദം തുടച്ച് വൃത്തിയാക്കി അധരങ്ങൾ കൊണ്ട് യേശുവിന്റെ പാദങ്ങളിൽ ചുംബിച്ച് അവളുടെ കയ്യിലെ വിലയേറിയ സുഗന്ധ തൈലം യേശുവിന്റെ പാദത്തിൽ അഭിഷേകം ചെയ്യുകയായിരുന്നു. കൂടി വന്നിരുന്ന ആളുകൾ ഈ സ്ത്രീയെ കണ്ടിരുന്നത് പാപിയായ സ്ത്രീ എന്നായിരുന്നു. എന്നാൽ രക്ഷ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ആണ് ആ മകൾ എന്ന്, ആ സ്ത്രീ എന്ന് യേശു മനസ്സിലാക്കി. ജനങ്ങൾ കണ്ടത് അവളുടെ ജോലിയും ജീവിതവും സാഹചര്യങ്ങളും ആയിരുന്നു. അവളുടെ മുഴുവൻ അസ്തിത്വത്തെയും പാപി എന്ന ഒറ്റ വാക്കിനാൽ നിർവചിക്കുവാനും വിശേഷിപ്പിക്കുവാനുമാണ് പരീശന്മാർക്കും അവിടെ കൂടി വന്ന ആളുകൾക്കും അവളെക്കുറിച്ച് വിവരം ധരിപ്പിച്ച ആളുകൾക്കും സാധിച്ചത്. യേശു ഈ സ്ത്രീയെ നോക്കിയത് തനിക്ക് ആഴത്തിൽ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സൃഷ്ടി എന്ന നിലയിലായിരുന്നു. സ്വർഗീയ പിതാവിന്റെ കൃപയ്ക്ക് തന്റെ മൊത്തം സമ്പാദ്യത്തെക്കാൾ വിലമതിച്ച ഒരു മകൾ എന്നായിരുന്നു. ഈ സ്ത്രീയുടെ പ്രവൃത്തി ഒരു ബാഹ്യ പ്രകടനം എന്ന നിലയിൽ ഇകഴ്ത്തി കാണിക്കാനാണ് യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച പരീശനായ ശിമോൻ ശ്രമിച്ചത്. ശിമോൻ മനസ്സിൽ കരുതി, യേശു എന്ത് പ്രവാചകനാണ്! വല്ല പ്രവാചകനും ആയിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ആരാണെന്നും എങ്ങനെയാണ് ഇവളൊക്കെ ജീവിക്കുന്നതെന്നും മനസ്സിലാക്കുകയില്ലായിരുന്നോ? ശിമോന്റെ മനസ്സിൽ അടിച്ചുകൊണ്ടിരുന്ന ചിന്തകളുടെ വേലിയേറ്റം തിരിച്ചറിഞ്ഞ് കർത്താവ് ശിമോനോട് പറഞ്ഞു, ശിമോനെ, നീ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. ഒരു അതിഥിയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയുണ്ടല്ലോ, അതുപോലും നീ എന്നോട് കാണിച്ചില്ല. ലൂക്കോസിന്റെ സുവിശേഷം 7:44-46 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ശിമോനെ, ഈ സ്ത്രീയെ നീ കാണുന്നുണ്ടോ? പിന്നെ എനിക്കറിഞ്ഞുകൂടെ, ഞാൻ കാണാറുണ്ട്. ഒരു പുച്ഛഭാവം ശിമോന്റെ മുഖത്തിലും സ്വരത്തിലും ഉണ്ടായിരുന്നു. ശിമോനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ വലിയ പ്രാധാന്യമുള്ള വ്യക്തിയല്ല. അവൾ ജീവിച്ചാലും മരിച്ചാലും അയാൾക്ക് ഒന്നുമില്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൾ രക്ഷ പ്രാപിക്കേണ്ട ഒരു ആത്മാവായിരുന്നു. പരീശന്റെ കണ്ണിൽ അവൾ അനാവശ്യ ജീവിതം നയിക്കുന്നവൾ ആയിരുന്നു. യേശുവിന് അവൻ തന്റെ ജീവൻ കൊടുക്കുവാൻ പ്രാധാന്യമുള്ള ഒരു മനുഷ്യ സൃഷ്ടി, മനുഷ്യ ജന്മം ആയിരുന്നു. തന്റെ ജീവന്റെ ജീവൻ ആയി മാറേണ്ട ഒരു വ്യക്തിയായിരുന്നു ഈ സ്ത്രീ എന്ന നിലയിലാണ് യേശു അവളെ കണ്ടത്. ആരോരുമില്ലാത്ത, ആരോരും അറിയാത്ത, ആരോടും പരിഭവങ്ങളില്ലാത്ത, പരാതികളില്ലാത്ത, നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായിരിക്കുന്ന എത്രയോ മനുഷ്യജീവികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. സ്വയം അഹത്വത്തിൻ്റെയും നീതിയുടെയും തിമിരം ബാധിച്ച കണ്ണുകൾക്ക് പകരം ദൈവസ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കിയാൽ അവർ നമുക്കൊരിക്കലും അദൃശ്യരായിരിക്കുകയില്ല. നമ്മുടെ ആരാധനാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, കാര്യാലയങ്ങളിൽ, കടത്തുണ്ണകളിൽ നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന വളരെയധികം അദൃശ്യ ജീവികളുണ്ട്. പലപ്പോഴും അവർ അദൃശ്യമായിരിക്കുന്നത് അവർ നമുക്ക് പ്രാധാന്യമില്ല എന്ന് കരുതുന്നതുകൊണ്ടാണ്. സമൂഹത്തിലെ അദൃശ്യരായ ആളുകളെ ദൃശ്യരാക്കുന്നതിൽ യേശു വിദഗ്ധനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:3-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ സമൂഹത്തിൽ അദൃശ്യയായി ജീവിച്ച മറ്റൊരു സ്ത്രീയുടെ കഥ വിവരിക്കുന്നു. നട്ടുച്ച സമയം യേശു ശമരി എന്ന പ്രദേശത്തുള്ള പട്ടണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ഉറവയുടെ അടുത്ത് അല്പസമയം വിശ്രമിക്കാനിരുന്നു. അവിടെ ശമരിയക്കാരിയായ ഒരു യുവതി വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ അവളോട് യേശു അല്പം വെള്ളം കുടിക്കുവാൻ തരണമെന്ന് ആവശ്യപ്പെട്ടു. ശമരിയ യുവതിയുമായുള്ള യേശുവിന്റെ സംഭാഷണം സമയം പോക്കിനായിരുന്നില്ല. സമൂഹത്തിന്റെ അന്ധത കൊണ്ട് നട്ടുച്ച സമയത്ത് പോലും അദൃശ്യയാക്കി നിർത്തിയ ആ സ്ത്രീയെ ദൈവ സ്നേഹത്തിന്റെ ദൃശ്യ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു യേശു ശ്രമിച്ചത്. ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് പ്രഭാതത്തിന്റെ തണുപ്പോ സന്ധ്യാസമയത്തെ അയൽപ്പക്ക കൂട്ടായ്മയിൽ നിന്നും എല്ലാം ഒഴിഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ അവൾ അദൃശ്യയായി ജീവിച്ചു. കത്തുന്ന സൂര്യന്റെ പൊള്ളുന്ന ചൂടിൽ നട്ടുച്ച സമയത്ത് ആരും വെള്ളം കോരാൻ വരികയില്ല എന്ന് ഉറപ്പുള്ള സമയം നോക്കിയാണ് അവൾ ആ ഉറവിനരികിൽ വന്നത്. എന്നാൽ ആൾക്കൂട്ടത്തിൽ അദൃശ്യയായിരുന്നുവെങ്കിലും യേശുവിന് അവൾ അദൃശ്യ ആയിരുന്നില്ല. ഇതുപോലെ സമൂഹത്തിലെ അദൃശ്യരായ മനുഷ്യരെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ദൃശ്യരാക്കുവാൻ യേശു ഈ ഉത്തരവാദിത്വം, ഈ ജോലി നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഭാവം നമുക്ക് ഉണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ ബാഹ്യരൂപം മാത്രമല്ല, വേദനയും സങ്കടവും നിരാശയും വിഷാദവും നിറഞ്ഞു നിൽക്കുന്ന ആന്തരിക രൂപവും നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16:19-31 വാക്യങ്ങളിൽ ധനികനായ ഒരു വ്യക്തിയുടെയും ദരിദ്രനായ മറ്റൊരു വ്യക്തിയുടെയും ഉപമ പറയുന്നു. അതിൽ ധനികന്റെ മണിമന്ദിരത്തിന് മുമ്പിൽ ആയിരുന്നു യാചകഭാവത്തോടെ ഈ ദരിദ്രൻ ഇരുന്നിരുന്നത്. നൂറുകണക്കിന് ആളുകൾ ആ വഴി വന്നും പോയുമിരുന്നു. പലരും ധനികനെ കാണുവാൻ അയാളുമായി ഇടപാടുകൾ നടത്താനും ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാകുക. എന്തിന്? എത്രയോ തവണ തന്റെ വീടിന്റെ നടവാതിലൂടെ അകത്തേക്കും പുറത്തേക്കും ഈ ധനികൻ തന്നെ പോയിട്ടുണ്ടാകും. ഈ ധനികനടക്കം പലർക്കും ഈ ദരിദ്രൻ അദൃശ്യ മനുഷ്യൻ ആയിരുന്നു. ജീവിതത്തിലാണെങ്കിലും ഉപമയിലൂടെയാണെങ്കിലും പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജീവിക്കാതെ ജീവിക്കുന്ന അദൃശ്യ വ്യക്തികളെ യേശു കാണുകയും കാണിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റേതുപോലുള്ള അനുകമ്പയുടെ കണ്ണുകൾ നമുക്കും ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തന്ന കണ്ണുകൾ കൊണ്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ശരിയായി അനുവദിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള അദൃശ്യരായ ഈ മനുഷ്യ ജീവികളെ കാണുവാൻ, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കും. യാക്കോബിന്റെ ലേഖനം 2:1-5 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ വചനങ്ങൾ നമുക്ക് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ നൽകുന്നു. നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന വന്നിരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? സ്നേഹിതരെ, നമ്മളെല്ലാവരും പ്രാധാന്യമുള്ളവരാണ്, പരസ്പരം ബന്ധിതരുമാണ്, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ പ്രതിജ്ഞാബദ്ധരുമാണ്. ആംഗലേയ ഭാഷയിൽ ഇങ്ങനെ ഒരു ഗാനം രചിച്ചിട്ടുണ്ട്: ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല, ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് നിൽക്കാനുമാവില്ല, ഓരോ മനുഷ്യൻ്റെയും സന്തോഷം എൻ്റേതുകൂടിയാണ്, ഓരോ മനുഷ്യൻ്റെ സങ്കടവും എൻ്റേതുകൂടിയാണ്. ദുഃഖവും വേദനയും നിരാശയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന സമൂഹത്തിലെ അദൃശ്യരായ ഓരോരുത്തരെയും ദൈവം കാണുന്നുണ്ട്. സുഹൃത്തെ, മറ്റുള്ളവർക്ക് അദൃശ്യരായി ജീവിക്കേണ്ട അവസ്ഥ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങൾ സമൂഹത്തിൽ ഒരു അദൃശ്യ ജീവി ആയിരിക്കാം, എന്നാൽ കർത്താവിന് നിങ്ങൾ പ്രാധാന്യമുള്ളവർ തന്നെയാണ്. സമൂഹത്തിൽ ഭവനരഹിതർ, ദരിദ്രർ, രോഗികൾ, സാഹചര്യങ്ങൾ കൊണ്ട് തിന്മകളുടെ ബലിയാട് ആയവരോ ചൂഷണത്തിന് വിധേയരായവരോ നമ്മുടെ കാണാമറയത്ത് താമസിക്കുന്നുണ്ട്. അവരും ദൈവത്തിന് പ്രിയപ്പെട്ടവർ തന്നെ. സമൂഹത്തിലെ ഈ അദൃശ്യ ജീവിതങ്ങൾ അദൃശ്യമായി തന്നെ തുടരേണ്ടത് അവരുടെ ചിലവിൽ സ്വന്തം പ്രതിച്ഛായയെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ആവശ്യമായിരിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ആളുകൾക്ക് അത് ഭൂഷണമല്ല. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം അവന് പകരം കൊടുക്കും. സദൃശവാക്യങ്ങൾ 19:17 നമ്മളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ താളം തെറ്റിയവരെയും പാപത്താൽ മുറിവേറ്റവരെയും യേശു കണ്ടെത്തി. ഒരു വ്യക്തിക്ക് കണ്ണ് അഥവാ കാഴ്ചപ്പാട് കൊടുത്തിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം മറഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ദൃശ്യരായിട്ടുള്ള വ്യക്തികളാണ്. നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന് നമ്മൾ അനാഥരല്ല. യെശയ്യാവിന്റെ പ്രവചനം 61:1-2 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ദരിദ്രർ, ബന്ധനങ്ങളിൽ, അഴിയാക്കുരുക്കുകളിൽ അകപ്പെട്ടവർ, അന്തർ, അടിച്ചമർത്തപ്പെട്ടവർ എന്നിവർക്ക് കൂടിയാണ്. ചുങ്കക്കാർ, കുഷ്ഠരോഗികൾ, വിവിധ തരം രോഗികൾ, വിധവകൾ, കുഞ്ഞുങ്ങൾ, പാപിനികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ തുടങ്ങിയ എല്ലാ അദൃശ്യ ജീവികളെയും അവൻ കണ്ടെത്തി സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ഒരു മാതൃകയാണ്, മാനവകുലത്തിന് ഒരു പ്രോത്സാഹനമാണ്, പ്രചോദനമാണ്. എല്ലാ മനുഷ്യർക്കും മൂല്യവും അന്തസ്സും, നിരുപാധികം നൽകുന്ന ദൈവസ്നേഹമാണ് കർത്താവ് കാണിച്ചു തന്നിട്ടുള്ളത്. കർത്താവിൻ്റെ കണ്ണുകൾക്ക് ആരും തന്നെ അദൃശ്യമായിരിക്കുന്നില്ല. തൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത്, നിന്നെ ഞാൻ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു, ചങ്കിലെ ചോര കൊടുത്ത് നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ തയ്യാറാണ്, നിന്നെ വീണ്ടെടുക്കുവാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ഇങ്ങനെ നമ്മളെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മളോട് കൂടിയുള്ളപ്പോൾ ദൃശ്യലോകത്തിൽ ഒരുപക്ഷെ അദൃശ്യരായി നമുക്ക് ജീവിക്കേണ്ടി വന്നാലും അങ്ങനെ തന്നെ തുടരണമെന്ന് നമ്മൾ കരുതരുത്. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുമ്പോൾ ആ സ്നേഹത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? അവൻ്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളുടെ ലോകത്തിലേക്ക്, പുതിയ വെളിച്ചത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാമോ? കർത്താവിൻ്റെ സ്നേഹരാജ്യത്തിലേക്ക് കടന്നു വരൂ. ആരോരും അറിയാത്ത, ആർക്കും വേണ്ടാത്ത അവഗണനയുടെ പരിഹാസത്തിൻ്റെ കൂട്ടിൽ നിന്നും ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ പിതാവേ, അങ്ങ് കാണിച്ചു തന്ന പുതിയ ജീവിതത്തിൻ്റെ വഴിത്താരയ്ക്കായിട്ട് നന്ദി പറയും. അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു പുതിയ ആശയത്തെ, പുതിയ ജീവിത മാർഗത്തെ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ ജീവിതത്തിന് അതുല്യത കാണുന്ന അങ്ങയുടെ സ്വീകാര്യതയെ കൈവിടാതെ സൂക്ഷിക്കുവാൻ അടിയനെ സഹായിക്കണം. എന്നെ അങ്ങയുടെ മകനായി, മകളായി സ്വീകരിക്കണമേ. സകല മാനവമഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണമേ, കൃപയോടെ കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവ്. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.